അസന്തുലിത ലോകത്തെ മാനസിക ആരോഗ്യം എന്നതാണ് ഈ വർഷത്തെ മാനസിക ആരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകം. ഒന്നാമത്തെ കാര്യം, മനസ്സിന്റെ ആരോഗ്യത്തിന് എന്തു ചെയ്യണം എന്നതാണ്. അതിന് ഉത്തരം തേടുമ്പോൾ ആദ്യം മനസ്സ് എന്താണെന്നറിയണം. ദ മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നാണ് പറയാറ്. തലച്ചോറ് ചെയ്യുന്നതെന്താണോ അതാണ് മനസ്സ്. വേദങ്ങളിൽ പറയുന്നത് ചിന്തകളുടെ കൂട്ടമാണ് എന്നാണ്. എന്നാലും മനുഷ്യന്റെ ചിന്തകളോ ഓർമ്മകളോ ഭാവനകളോ ഒക്കെ മനസ്സുപയോഗിച്ച് ചെയ്യുന്നതാണ്. ദേഷ്യവും ഉത്കണ്ഠയും ഭയവും അടങ്ങുന്ന വികാരങ്ങളെല്ലാം മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ എന്നൊക്കെ മനസ്സിനെക്കുറിച്ച് പറയുന്നതും. ഈ വർഷത്തെ സന്ദേശവാചകത്തിൽ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്, അസന്തുലിത ലോകത്തെ മാനസികാരോഗ്യം എന്ന്. അതിൽ അസന്തുലിത ലോകം എന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാത്രം പരിഗണിക്കേണ്ടതല്ല. ജീവിതമാകെ അൺബാലൻസ്ഡായി, തിരക്ക്, ടെൻഷൻ, സ്ട്രെസ്, കുട്ടികളോട് മിണ്ടാൻ കൂടി നേരമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കുട്ടികൾ അവരവരുടെ ലോകത്തേക്ക് മെല്ലെ ചേക്കേറും. പിന്നെ നമ്മൾ പരാതി പറയും, അവൻ അല്ലെങ്കിൽ അവൾ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്താണ് ചിന്ത? അവർ തേടിപ്പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ എന്തൊക്കെയാണ്? പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അരുൺ ബി നായർ പറയുന്നു.
അടിസ്ഥാനപരമായി ഒരു വീട്ടിനുള്ളിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഉള്ള ആശയവിനിമയത്തിന്റെ അപാകതയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത്. ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളോടൊപ്പം അരമണിക്കൂർ നേരമെങ്കിലും ദിവസേന ചെലവഴിക്കാനുള്ള ഒരു ക്വാളിറ്റി ടൈം അച്ഛനും അമ്മയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പല വീടുകളിലും ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഇതേ തുടർന്ന് കൗമാരപ്രായത്തിലേക്ക് എത്തുന്നതോടുകൂടി മക്കളും മാതാപിതാക്കളും തമ്മിൽ മാനസികമായ ഒരു അകൽച്ച രൂപം പ്രാപിക്കുന്നു. ഇതേ തുടർന്ന് പലപ്പോഴും കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, സുഹൃത്തുക്കൾ ഇവരുടെ സ്വാധീനത്തിൽ ഈ കൗമാരപ്രായക്കാര് അകപ്പെട്ടു തുടങ്ങുന്നു. ഇത്തരം സ്രോതസ്സുകളിൽ നിന്ന് വളരെ അശാസ്ത്രീയവും അസംബന്ധവും അന്ധവിശ്വാസം നിറഞ്ഞതുമായിട്ടുള്ള വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്നു. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പലതരം പരീക്ഷണങ്ങളിൽ ഈ ചെറുപ്പക്കാര് ഏർപ്പെടാനും സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പലപ്പോഴും യുവാക്കൾ ലഹരി മരുന്നുകളുടെ വഴിയിലേക്കും അനിയന്ത്രിതമായ ലൈംഗിക പരീക്ഷണങ്ങളുടെ വഴിയിലേക്കും അന്ധവിശ്വാസങ്ങളുടെ വഴിയിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. വീട്ടിൽ മനസമാധാനവും ശാന്തിയും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാവുമ്പോൾ വീട്ടിന് പുറത്ത് അത്തരം ശാന്തി തേടി പോകുന്ന ആളുകളാണ് അപകടകരമായ പരീക്ഷണങ്ങളിലേക്ക് തിരിയുകയും അത് ഒരുപക്ഷെ അവർക്കും കുടുംബാംഗങ്ങൾക്കും തന്നെ വിനയായി മാറുകയും ചെയ്യുന്നത്.
കോവിഡിന്റെ പശ്ചാത്തലത്തിലുണ്ടായ അസന്തുലിതാവസ്ഥ നോക്കൂ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ തളച്ചിടപ്പെട്ട ബാല്യങ്ങൾ തൊട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ വീടുകളിൽ കഴിയേണ്ടിവരുന്ന വയോജനങ്ങൾ വരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് രോഗവിമുക്തരായ വ്യക്തികളിൽ മൂന്നിലൊരു ഭാഗം ആളുകൾക്കും ചികിത്സ ആവശ്യമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികൾ ഒട്ടേറെ പേരെ വിഷാദത്തിലേക്കും ആത്മഹത്യാ പ്രവണതയിലേക്കും തള്ളിവിട്ടു. ഓൺലൈൻ സൌകര്യങ്ങളിൽ മാത്രം കുരുങ്ങിപ്പോയ മനുഷ്യബന്ധങ്ങളും പലതരം പ്രതിസന്ധികൾ ഇക്കാലത്ത് നേരിട്ടു. വർദ്ധിച്ചുവരുന്ന പ്രണയ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും കുട്ടികളിൽ പോലും പെരുകുന്ന ആത്മഹത്യകളും ഒരു സമൂഹത്തിന്റെ മാനസികാരോഗ്യം തകരുന്നതിന്റെ അപകട സൂചനകളാണ്. സമൂഹത്തിന് ഇതിലെന്ത് ചെയ്യാൻ പറ്റും?
നമ്മുടെ പരിതര വലയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു മാനസിക സമ്മർദ്ദ ലക്ഷണം വന്നാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് അയാളുടെ പ്രശ്നമെന്ന് ആരായുകയാണ് അതിന്റെ ആദ്യ പടി. അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടെ കേൾക്കുകയും അത് നിസ്സാരവൽക്കരിക്കാതെ അയാളെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ അയാൾ പറയുന്ന കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കുമെന്ന് നമുക്ക് ഉറപ്പു കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾ ഒരുപക്ഷെ നമ്മളോട് മനസ്സ് തുറന്നേക്കും. അയാൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഒരു മുൻവിധികളുമില്ലാതെ ക്ഷമാപൂർവ്വം തടസ്സപ്പെടുത്താതെ അവസാനം വരെ അയാളെ കേൾക്കുക എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ പടി. മൂന്നാമതായി, അയാളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ട് എങ്കിൽ കൃത്യവും ശാസ്ത്രീയവുമായ വിവരങ്ങൾ കൊടുത്ത് ആ തെറ്റിദ്ധാരണകളെ നീക്കം ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്താലും ചില ആളുകളുടെ മാനസിക സമ്മർദ്ദത്തിന് കുറവ് വന്നു എന്ന് വരില്ല. അത്തരം ആളുകൾ എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് കൃത്യമായി ചികിത്സ എടുക്കാൻ നാം പ്രോത്സാഹിപ്പിക്കണം. വിഷാദരോഗമോ ഉത്കണ്ഠാരോഗങ്ങളോ പോലെയുള്ള ചികിത്സ ആവശ്യമുള്ള മാനസിക പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം 2016 കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി കേരളത്തിൽ നടത്തിയ ഒരു പഠനം പ്രകാരം കേരള ജനസംഖ്യയുടെ 12.8% പേരിലും ചികിത്സ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട്. അതായത് 8-ൽ 1 ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നമുണ്ട്. മാനസിക പ്രശ്നങ്ങളിൽ 50% 14 വയസ്സിന് മുൻപ് ആരംഭിക്കുന്നു. 75% 24 വയസ്സിന് മുൻപ് ആരംഭിക്കുന്നു എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു.
ഈ അസന്തുലിത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മിക്കവരുടെയും കൈകളിൽ ഇന്ന് വിവിധ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളുണ്ട്. എന്നാൽ അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം ജനങ്ങളുടെ മാനസിക ആരോഗ്യം തകർത്തേക്കാം എന്ന ആശങ്ക ലോകമെമ്പാടുമുള്ള ഗവേഷകർ പങ്കുവയ്ക്കുന്നു. 4-5 മണിക്കൂർ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഇല്ലാതിരുന്നപ്പോൾ ലോകം എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നമ്മൾ അടുത്തിടെ കണ്ടതാണ്. എന്റെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞവർ എത്രയെത്ര.